വർഷം 2005. ആഡം കെമ്പർ നടന്ന് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാറ് വന്ന് ആഡം കെമ്പറിന് മുമ്പിൽ നിൽക്കുന്നു. ആ കാർ ഓടിക്കുന്നത് ആഡം കെമ്പറിന് അറിയാവുന്ന ആളാണ്. അയാൾ ആഡം കെമ്പറിന് ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്യുന്നു. ആഡം കെമ്പർ ആ കാറിനുള്ളിൽ കയറുന്നു. ആഡം കെമ്പർ നിന്നിടത്ത് ഒരു പറ്റം ബലൂണുകൾ ഉപേക്ഷിച്ച ശേഷം അയാൾ ആഡം കെമ്പറിനെയും കൊണ്ട് പോവുകയാണ്. ആഡം കെമ്പറിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. 2005 മുതൽ 2012 വരെ ഇതുപോലെ 6 കുട്ടികളെ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട്. അതിൽ 4 കുട്ടികളുടെ ശവശരീരം ലഭിക്കുകയും ചെയ്തു. പോലീസ് ഈ കൊലയാളിക്ക് ഒരു പേരിട്ടു, ബലൂൺ മാൻ. 2012 ഡിസംബർ 4 ഷെർലക് ഹോംസിന് ക്യാപ്റ്റൻ ഗ്രെക്സൻ്റെ ഫോൺ കോൾ വരികയാണ്. 10 വയസ്സുള്ള മരിയാന കാസ്റ്റീലോ എന്ന പെൺകുട്ടിയെ ബലൂൺ മാൻ കടത്തുന്ന രീതിയിൽ കടത്തിക്കൊണ്ടു പോയിരിക്കുന്നു. ഷെർലക് ഹോംസിനും ഡോക്ടർ വാട്സണും ബലൂൺ മാനെ കുറിച്ച് അറിയാം. പക്ഷേ അവർക്കും ഇതുവരെ ബലൂൺ മാനെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഷെർലക് ഹോംസും ഡോക്ടർ വാട്സണും ക്യാപ്റ്റൻ ഗ്രെക്സണും ഡിറ്റക്റ്റീവ് ബെല്ലും കൂടി മരിയാന കാസ്റ്റീലോയുടെ വീട്ടിലെത്തി. അവിടെ മരിയാന കാസ്റ്റീലോയുടെ അച്ഛൻ റോബർട്ട് കാസ്റ്റീലോയും അമ്മയും ഒരു ടെലിവിഷൻ ചാനലിന് തങ്ങളുടെ മകൾ നഷ്ടപ്പെട്ടു പോയ കാര്യം ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. എത്തിയ ഉടൻ തന്നെ ഷെർലക് ഹോംസ് ഇത് തടസ്സപ്പെടുത്തുന്നു. ഇതിന് കാരണമായി ഷെർലക് ഹോംസ് പറയുന്നത്, ഇതിനു മുൻപേ കുട്ടികൾ നഷ്ടപ്പെട്ടു പോയവരുടെ അച്ഛനും അമ്മയും ഇൻ്റർവ്യൂ കൊടുത്തതിനുടൻ തന്നെ കുട്ടികളെ കൊലപ്പെടുത്തി ബലൂൺ മാൻ എന്നാണ്. അതുപോലെ അവരോട് ഞാൻ പറയുന്നത് മാത്രം കേൾക്കാനും ഷെർലക് ഹോംസ് ആവശ്യപ്പെടുന്നു. ഷെർലക് ഹോംസ് മരിയാനയുടെ അച്ഛനമ്മമാരോട് കുട്ടി നഷ്ടപ്പെട്ട രാത്രിയിൽ നടന്ന സംഭവങ്ങൾ പറയാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ റോബർട്ട് കാസ്റ്റീലോ പറയുന്നു, താൻ അടുത്തുള്ളൊരു കടയിൽ വൈൻ വാങ്ങാൻ പോയിരിക്കുമായിരുന്നു എന്ന്. പക്ഷേ അവിടെ ഇരുന്ന വൈൻ ശ്രദ്ധിച്ച ഷെർലക് ഹോംസ് അതിനകത്തുള്ള ലേബൽ ശ്രദ്ധിച്ചു. അപ്പോൾ ഷെർലക് ഹോംസിന് മനസ്സിലായി ഇത് 2 ദിവസം മുൻപേ മറ്റൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിയതാണെന്ന്. അപ്പോൾ ഷെർലക് ഹോംസ് റോബർട്ട് കാസ്റ്റീലോയോട് സത്യം പറയാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ റോബർട്ട് കാസ്റ്റീലോ സത്യം പറയുന്നു. യഥാർത്ഥത്തിൽ റോബർട്ട് കാസ്റ്റീലോയും ഭാര്യയും 1 വർഷമായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസമായിരുന്നു ഇവർ ഒന്നിച്ചത്. ഇവർ പിരിഞ്ഞു താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റോബർട്ട് കാസ്റ്റീലോയ്ക്ക് ഒരു കാമുകി ഉണ്ടായിരുന്നു. ആ കാമുകി ഇന്നലെ രാത്രി റോബർട്ട് കാസ്റ്റീലോയെ കാണാൻ അവിടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ അടുത്തുള്ള ഒരു കാർ പാർക്കിങ്ങിൽ കാമുകി സ്വന്തം കാറിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. റോബർട്ട് കാസ്റ്റീലോ തൻ്റെ കാമുകിയെ കാണാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഷെർലക് ഹോംസ് ആ യുവതിയെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ലോറി തോമസ് എന്നായിരുന്നു ആ യുവതിയുടെ പേര്. ലോറി തോമസിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. ലോറി തോമസിനോട് ഷെർലക് ഹോംസ് റോബർട്ട് കാസ്റ്റീലോ തിരിച്ചു പോയ സമയത്ത് റോഡിൽ അസാധാരണമായി എന്തെങ്കിലും കണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ലോറി തോമസ് പറയുന്നു, ഒരു വാൻ അതിവേഗത്തിൽ കടന്നു പോകുന്നത് ഞാൻ കണ്ടുവെന്നും ആ വാനിൻ്റെ കളറ് ബ്രൗൺ ആയിരുന്നു എന്നും. ഷെർലക് ഹോംസും ഡോക്ടർ വാട്സണും ഡിറ്റക്റ്റീവ് ബെല്ലും റോബർട്ട് കാസ്റ്റീലോയുടെ വീടിനടുത്തുള്ള കാർ പാർക്കിംഗ് ഏരിയയിലോട്ട് ചെല്ലുന്നു. അവിടെ ആഴ്ചകളായിട്ട് പാർക്ക് ചെയ്ത് കിടക്കുന്ന ഒരു കാറ് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ആ കാറിൻ്റെ ഇടതുവശത്ത് ഒരു വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചതിൻ്റെ പാട് കാണുന്നുണ്ട്. അതുപോലെ ആ സൈഡ് മൊത്തം നീലയും ബ്രൗൺ നിറവുമാണ് കാണാൻ സാധിച്ചത്. അതിൽ നിന്ന് ഷെർലക് ഹോംസിന് മനസ്സിലായി ഇടിച്ചിട്ട് പോയ വാൻ നീല നിറത്തിലുള്ളതായിരുന്നെന്നും അതിൻ്റെ മുകളിൽ ബ്രൗൺ പെയിൻറ് അടിച്ചിട്ടുള്ളതായിരുന്നെന്നും. അപ്പോൾ ഷെർലക് ഹോംസ് ഡിറ്റക്റ്റീവ് ബെല്ലിനോട് ആവശ്യപ്പെടുന്നു ട്രാഫിക് കൺട്രോൾ അലേർട്ട് ചെയ്യാനും ബ്രൗൺ നിറത്തിലുള്ള വാൻ കണ്ടുപിടിക്കാനും. ഡിറ്റക്റ്റീവ് ബെല്ലിന് ഉടൻ തന്നെ ട്രാഫിക് കൺട്രോളിൽ നിന്ന് അലേർട്ട് ലഭിക്കുകയാണ്, ഈ വാൻ ഇവർ നിൽക്കുന്നതിൻ്റെ അടുത്തുകൂടി ഇപ്പോൾ കടന്നു പോകുന്നുണ്ടെന്ന്. ഉടനെ തന്നെ ഡിറ്റക്റ്റീവ് ബെല്ലും ഷെർലക് ഹോംസും ഡോക്ടർ വാട്സണും കൂടെ ഒരു കാറിൽ ഈ വാനിനെ പിന്തുടരുന്നു. ഇവർ മാത്രമല്ല പോലീസ് വണ്ടികളും ഈ വാനിനെ പിന്തുടരുന്നുണ്ട്. അങ്ങനെ ഒരു ജംഗ്ഷനിൽ വെച്ച് ഇവർ ഈ വണ്ടി ഈ വാൻ കീഴ്പ്പെടുത്തുന്നു. ഈ വാൻ പിടിച്ചതിന് ശേഷം ഡിറ്റക്റ്റീവ് ബെല്ല് അകത്ത് ചെന്ന് ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവറിനെ മൽപ്പിടുത്തത്തിലൂടെ കീഴ്പ്പെടുത്തുകയാണ്. കീഴ്പ്പെടുത്തിയതിന് ശേഷം അയാളുടെ തൊപ്പി ഊരി ആ മുഖം കണ്ട ഡിറ്റക്റ്റീവ് ബെല്ല് ശരിക്കും അമ്പരക്കുന്നു. കാരണം ഈ പിടിക്കപ്പെട്ട ആളിന് 20 വയസ്സ് പോലും തികച്ച് പ്രായമില്ല. പക്ഷേ ഇയാളുടെ കഴുത്തിലുള്ള ഒരു മാർക്ക് വെച്ച് ഷെർലക് ഹോംസിന് മനസ്സിലാവുന്നു. 12 വയസ്സുള്ളപ്പോൾ 2005 ബലൂൺ മാൻ ആദ്യമായി കടത്തിക്കൊണ്ടുപോയ ആദം കെമ്പറായിരുന്നു അത്. അങ്ങനെ പോലീസ് ആദം കെമ്പറിനെ അറസ്റ്റ് ചെയ്യുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഡിറ്റക്റ്റീവ് ബെല്ല് ആദം കെമ്പറിനെ ഇൻ്ററോഗേറ്റ് ചെയ്യുന്നു. പക്ഷേ ആദം കെമ്പർ തല കുനിച്ചിരിക്കുകയാണ്. നേരെ നോക്കുകയോ ഒരു അക്ഷരം പോലും മിണ്ടുകയോ ആദം കെമ്പർ ചെയ്യുന്നില്ല. ഈ ചോദ്യം ചെയ്യൽ കണ്ണാടി ചില്ലിലൂടെ പുറത്തു നിന്ന് ഷെർലക് ഹോംസും ഡോക്ടർ വാട്സണും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വാട്സൺ ഷെർലക് ഹോംസിനോട് പറയുന്നു, താൻ ഇതുപോലുള്ള ഒരുപാട് കേസുകൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം ഈ തട്ടിക്കൊണ്ടുപോകപ്പെട്ട ആൾ ഈ തട്ടിക്കൊണ്ടുപോയ ആളുടെ അനുയായിയായിട്ട് പ്രവർത്തിക്കുന്നത് താൻ കണ്ടിട്ടുണ്ടെന്ന് ഷെർലക് ഹോംസിനോട് ഡോക്ടർ വാട്സൺ പറയുന്നു. ഷെർലക് ഹോംസ് ക്യാപ്റ്റൻ ഗ്രെക്സണിൽ നിന്നും ആദം കെമ്പറിനെ ചോദ്യം ചെയ്യാനുള്ള അനുവാദം വാങ്ങിക്കുന്നു. എന്നിട്ട് ഷെർലക് ഹോംസ് ആദം കെമ്പർ ഇരിക്കുന്ന റൂമിലോട്ട് ചെല്ലുകയാണ്. അവിടെ ചെന്നതിന് ശേഷം ഷെർലക് ഹോംസ് ആദം കെമ്പറിനോട് പറയുന്നു, ഞാൻ ഒരു പോലീസുകാരനല്ല. എന്നെ, അതായത് ഷെർലക് ഹോംസിനെ, വളരെ ചെറുപ്പത്തിൽ തന്നെ ഷെർലക് ഹോംസിൻ്റെ അച്ഛൻ ഒരു ബോർഡിംഗ് സ്കൂളിൽ ചേർത്തു. അവിടെ വെച്ച് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ലഭിച്ച പീഡനങ്ങളാണ് പിന്നീട് എന്നെ ശക്തനാക്കിയതെന്ന് ഷെർലക് ഹോംസ് പറയുന്നു. ഷെർലക് ഹോംസിൻ്റെ ഈ കൗൺസിലിംഗ് ആദത്തിൽ കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നു. അങ്ങനെ ആദം കെമ്പർ സംസാരിച്ചു തുടങ്ങുന്നു. ആദം കെമ്പർ പറയുന്നു, തന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയ ആൾ വളരെ നന്നായിട്ടാണ് തന്നെ പരിപാലിച്ചിട്ടുള്ളത്, തന്നോട് വളരെ സ്നേഹമായിരുന്നു. എന്നും രാത്രി ജോലി കഴിഞ്ഞ് രാവിലെ വരുമ്പോൾ ഡോനട്ടുകൾ കൊണ്ട് തരുമായിരുന്നു എനിക്ക് കഴിക്കാൻ. അതുപോലെ കുറച്ച് ദിവസം മുൻപ് തൻ്റെ റൂമിലെ വിൻഡോ തുറക്കുന്ന സമയത്ത് തൻ്റെ കൈയൊന്ന് മുറിഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ ബാൻഡേഡ് വെച്ച് തരികയും ചെയ്തു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് ക്യാപ്റ്റൻ ഗ്രെഗ്സൺ പെട്ടെന്ന് കയറി വരികയാണ്. കാരണം വിവരങ്ങളെല്ലാം അറിഞ്ഞ് ആദത്തിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് അവർ രണ്ടുപേരും. അവർ അവരുടെ വക്കീലിനെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ വക്കീൽ ഒരു ഇമ്മ്യൂണിറ്റി ഡീല് റെഡിയാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ആദത്തിൽ നിന്നും ഇപ്പോൾ കടത്തി കൊണ്ടുപോയ മരിയാനയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദത്തിനെ അവർക്ക് തിരിച്ചു കൊടുക്കണം എന്ന ഓർഡറും കൊണ്ടാണ് അവരുടെ വക്കീലും വന്നിരിക്കുന്നത്. ഷെർലക് ഹോംസ് ക്യാപ്റ്റൻ ഗ്രെഗ്സണോട് പറയുന്നു, തനിക്ക് ബലൂൺമാനെ കുറിച്ചൊരു ലീഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ബലൂൺമാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് രാത്രിയാണ്. അതുപോലെ ഷെർലക് ഹോംസ് വീട്ടിൽ ചെന്നിട്ട് ഷെർലക് ഹോംസിൻ്റെ ഈ ബലൂൺമാൻ്റെ കേസ് ഹിസ്റ്ററി മൊത്തം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കേസുകളും എടുത്ത് ഷെർലക് ഹോംസ് നോക്കുന്നുണ്ട്. ആ നോക്കുന്നതിൽ നിന്ന് ഷെർലക് ഹോംസിന് ഒരു കാര്യം മനസ്സിലായി. ആദ്യത്തെ രണ്ട് കേസ് നടക്കുന്ന സമയത്ത് ഈ ബലൂൺമാൻ ഒരു പെസ്റ്റ് കൺട്രോൾ കമ്പനിയിലായിരിക്കണം വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. കാരണം ആദ്യം തട്ടിക്കൊണ്ടുപോകപ്പെട്ട രണ്ട് കേസിലും ആ വീടുകൾ കുറച്ച് ആഴ്ചകൾക്ക് മുൻപേ ഒരേ കമ്പനി പെസ്റ്റ് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ആ പെസ്റ്റ് കൺട്രോൾ ചെയ്ത കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും തുമ്പുകളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീടുള്ള എല്ലാ തട്ടിക്കൊണ്ടുപോലുകളും രാത്രി ഡെലിവറി ചെയ്യുന്ന ഒരു പത്രമുണ്ട്. അപ്പോൾ ആ പത്രത്തിൻ്റെ ഡെലിവറി റൂട്ടിലായിരുന്നു പിന്നീടുള്ള എല്ലാ തട്ടിക്കൊണ്ടുപോലുള്ള കുട്ടികളുടെയും വീടുകൾ ഉണ്ടായിരുന്നത്. ഈ മരിയാന കസ്റ്റഡിയിലൂടെ വീടുണ്ടായിരുന്നതും ആ പത്രത്തിൻ്റെ ഡെലിവറിയുള്ള റൂട്ടിൽ തന്നെയായിരുന്നു. അങ്ങനെ ഷെർലക് ഹോംസ് ഇത് രണ്ടും കൂടെ റിലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരാളുടെ പേര് കോമൺ ആയിട്ട് കണ്ടു. അയാളുടെ പേരായിരുന്നു സാമുവൽ അബോട്ട്. അപ്പോൾ സാമുവൽ അബോട്ടായിരുന്നു ബലൂൺ മാൻ. പോലീസിൻ്റെ ഒരു വലിയ ടീം സാമുവൽ അബോട്ടിൻ്റെ വീട് സെർച്ച് ചെയ്യാനായിട്ട് പോയി. പക്ഷേ വീട്ടിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല, അവർക്കൊന്നും കിട്ടിയതുമില്ല. പക്ഷേ ഹാളിൽ ഒരു വലിയ കെട്ട് ബലൂൺ തൂക്കിയിട്ടേക്കുന്ന കണ്ടു. ആ ബലൂൺ തൂക്കിയിട്ടേക്കുന്ന ബലൂണിനകത്ത് ഒരു പെൻ ഡ്രൈവ് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെൻ ഡ്രൈവ് കൊണ്ടുവന്ന് പോലീസുകാർ കമ്പ്യൂട്ടറിലിട്ട് നോക്കുന്ന സമയത്ത് മനസ്സിലായത് അത് സാമുവൽ അബോട്ടിൻ്റെ ഒരു വീഡിയോ ആണ്. സാമുവൽ അബോട്ട് മരിയാന കസ്റ്റഡിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് സാമുവൽ അബോട്ട് പറയുന്നു, 24 മണിക്കൂറിനകം ആദം കെമ്പറിനെ വിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മരിയാന കസ്റ്റഡിയിലായ കൊല്ലും എന്നാണ് സാമുവൽ അബോട്ട് പറയുന്നത്. ക്യാപ്റ്റൻ ഗ്രെഗ്സൺ ഷെർലക് ഹോംസിനോട് ആദം കെമ്പറിനോട് സംസാരിക്കാൻ ആവശ്യപ്പെടുകയാണ്. കാരണം പോലീസിനിപ്പോൾ ഡയറക്റ്റായിട്ട് ആദം കെമ്പറിനോട് സംസാരിക്കാൻ സാധിക്കില്ല. കാരണം ആ ഇമ്മ്യൂണിറ്റി ഡീലും കോർട്ട് ഓർഡറും ഉള്ളതുകൊണ്ട് ആദം കെമ്പറിനോട് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഷെർലക് ഹോംസ് ആദം കെമ്പറിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തണമെന്നും അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും വിഷമവും കാര്യങ്ങളും എല്ലാം പറയുമ്പോൾ ആദം കെമ്പറിൻ്റെ മനസ്സലിയുന്നുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ആദം കെമ്പറിന് ഈ തട്ടിക്കൊണ്ടുപോയ ഈ സാമുവൽ അബോട്ടിനോടും വളരെ ഇഷ്ടമാണ്. അപ്പോൾ ആദം കെമ്പർ പലവട്ടം പറയുന്നുണ്ട്, ഈ സാമുവൽ അബോട്ട് എന്ന് പറയുന്ന ആൾ സാധുവാണ്, വളരെ പാവമാണ് എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാലും വീണ്ടും വീണ്ടും ഷെർലക് ഹോംസ് ചോദിക്കുന്ന കാരണം സാമുവൽ അബോട്ടിനെ കുറിച്ച് ആദം കെമ്പർ പറയുന്നു. സാമുവൽ അബോട്ട് താമസിക്കുന്ന സ്ഥലം ആദം കെമ്പർ പറഞ്ഞു കൊടുക്കുകയാണ്. പോലീസിൻ്റെ ഒരു വലിയ ടീം സാമുവൽ അബോട്ട് താമസിക്കുന്നിടത്തോട്ട് പോവുകയാണ്. അവിടെ വെച്ച് അവർ സാമുവൽ അബോട്ടിനെയും മരിയാനെയും കാണുന്നു. പോലീസിനെ കണ്ട ഉടൻ തന്നെ സാമുവൽ അബോട്ട് ഒരു തോക്കെടുത്ത് അവർക്ക് നേരെ നീട്ടുകയാണ്. പക്ഷേ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ സാമുവൽ അബോട്ട് ഒരു കാര്യം ചെയ്യുന്നു. സാമുവൽ അബോട്ട് പോലീസുകാരോട് പറയുന്നു, ആദത്തിനോട് ഞാൻ സോറി പറഞ്ഞു എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് സാമുവൽ അബോട്ട് തലയിൽ വെടിവെച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. അവിടെ നിന്ന് പോലീസ് മരിയാനെ രക്ഷപ്പെടുത്തുന്നു. ഷെർലക് ഹോംസും ജോൺ വാട്സണും സാമുവൽ അബോട്ട് താമസിച്ചിരുന്ന വീട്ടിൽ സെർച്ച് ചെയ്യാനായിട്ട് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ ഷെർലക് ഹോംസിന് എന്തൊക്കെയോ പന്തി കേടുകൾ തോന്നി. കാരണം ആ വീടിന് രണ്ട് മുറികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് വളരെ ചെറിയൊരു മുറിയും ഒന്ന് വളരെ വലിയ ഒരു മുറിയും. ആ ചെറിയ മുറിക്കകത്ത് ഒരു ബെഡാണ് ഉണ്ടായിരുന്നത്. ആ ബെഡ് നിലത്താണ് ഇട്ടിരുന്നത്. ഈ മുറിയിൽ വളരെ ഇടുങ്ങിയതും വൃത്തിഹീനമായൊരു മുറിയുമായിരുന്നു. അതുപോലെ വലിയ മുറിയെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂമായിരുന്നു. നല്ല ഡബിൾ കോട്ട് ബെഡും കമ്പ്യൂട്ടറും ഗിറ്റാറും എല്ലാത്തരം ഫെസിലിറ്റികളോട് കൂടിയ ഒരു മുറിയായിരുന്നു ആ വലിയ മുറി. അതുപോലെ ആ വലിയ മുറിയുടെ ജനൽ കണ്ണാടി ജനലുകളായിരുന്നു. അതിനകത്ത് ഒരു ഗ്ലാസ് പൊട്ടിയിരിക്കുന്നതും ഷെർലക് ഹോംസ് ശ്രദ്ധിച്ചു. അപ്പോൾ ഡോക്ടർ വാട്സൺ വന്നിട്ട് ഷെർലക് ഹോംസിനോട് പറഞ്ഞു, പാവം നമ്മുടെ ആദം ഈ ഇടുങ്ങിയ മുറിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഷെർലക് ഹോംസിന് അത് വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ ഷെർലക് ഹോംസ് എന്ത് ചെയ്തു, ആ ബെഡ് വലിയ മുറിക്കകത്തുള്ള ബെഡ് നോക്കി. ആ ബെഡ് നല്ലോണം നോക്കിയപ്പോൾ അതിനകത്ത് തലയണയ്ക്കകത്ത് കുറച്ച് മുടികൾ ശ്രദ്ധിച്ചു. അപ്പോൾ ആ മുടികൾ കണ്ടപ്പോൾ ഷെർലക് ഹോംസിന് മനസ്സിലായി അത് ആദത്തിൻ്റെ മുടികളായിരുന്നു. സംശയം ഉണ്ടായതുകൊണ്ട് വീണ്ടും ഷെർലക് ഹോംസ് ആ ഇടുങ്ങിയ മുറിയിൽ ചെന്നിട്ട് ആ ബെഡൊന്ന് പരിശോധിച്ചു. ആ ബെഡ് പരിശോധിച്ചപ്പം അതിനകത്തുള്ളത് നരച്ച മുടികളാണ്. അതായത് അത് സാമുവൽ അബോട്ടിൻ്റെ മുടികളായിരുന്നു. അപ്പോൾ ഷെർലക് ഹോംസിന് മനസ്സിലായി യഥാർത്ഥത്തിലുള്ള ബലൂൺ മാൻ എന്ന് പറയുന്നത് ആദം കെമ്പറായിരുന്നു. അതുപോലെ തന്നെ സാമുവൽ അബോട്ടിൻ്റെ അരയ്ക്ക് ചുറ്റും ഒരു ബ്രേസ് ഉണ്ടായിരുന്നു, വലിയൊരു ബ്രേസ് ഉണ്ടായിരുന്നു. അതിന് കാരണം എന്ന് വെച്ചാൽ സാമുവൽ അബോട്ടിന് നട്ടലിനുള്ള ഓപ്പറേഷൻ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് റിക്കവർ ആവുന്ന പാർട്ടായിട്ട് ഈ ഒരു ബ്രേസ് അയാൾ എപ്പോഴും ധരിക്കുന്നുണ്ടായിരുന്നു. അത് അഴിച്ചിട്ട് സാമുവൽ അബോട്ടിന് നടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്തായാലും സാമുവൽ അബോട്ടിന് ഇപ്പോൾ ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് വരാനുള്ള ശക്തിയുമില്ല. അതും ഇതിനൊരു കാരണമായി ഷെർലക് ഹോംസിന് മനസ്സിലായി. ആദം കെമ്പർ ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാണ്, കാരണം മരിയാനെ തിരിച്ചു കിട്ടി. ആദം കെമ്പറിനെതിരെ വേറെ തെളിവുകളൊന്നുമില്ല. ആദം കെമ്പറിന് ഇമ്മ്യൂണിറ്റി ഇടിയിലുണ്ട്, അതുകൊണ്ട് പോലീസ് ഡയറക്റ്റ് ഒന്ന് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം കൊണ്ട് ആദം കെമ്പർ ഫ്രീ ആയിട്ടിരിക്കുകയാണ്, അച്ഛനമ്മമാരുടെ കൂടെ താമസിക്കുകയാണ്. ആ ആദം കെമ്പറിനെ ഷെർലക് ഹോംസ് പോയി കാണുന്നു. ഷെർലക് ഹോംസ് പോയി കണ്ടിട്ട് ആദം കെമ്പറിനെ മാത്രമായിട്ടാണ് കാണുന്നത്. എന്നിട്ട് ഷെർലക് ഹോംസ് ആദം കെമ്പറിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. ഈ മുറിയിൽ പോയി കണ്ട കാര്യം, ഈ ഗ്ലാസ് പൊട്ടിയ കാര്യം, നിന്റെ കൈ മുറിഞ്ഞത്, ആ ഗ്ലാസ് ആ കതവ് തുറന്നപ്പോഴാണ് നിന്റെ കൈ മുറിഞ്ഞതെന്നുള്ളത് എനിക്കറിയാം എന്നുള്ള കാര്യം, നിന്റെ മുടികൾ ആ ബെഡിൽ നിന്ന് കിട്ടിയെന്നുള്ള കാര്യം, നീയാണ് ഈ സാമുവൽ അബോട്ടിനെ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യിച്ചുകൊണ്ടിരുന്നതെന്നും എല്ലാം എനിക്ക് മനസ്സിലായി എന്നുള്ള കാര്യം ഷെർലക് ഹോംസ് പറയുകയാണ്. അപ്പോൾ ആദം കെമ്പർ ചിരിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ മറന്നുപോയി, എനിക്കൊരു ഇമ്മ്യൂണിറ്റി ഇടിയിലുണ്ട്, അതായത് എൻ്റെ മേലുള്ള കുറ്റങ്ങളൊന്നും നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ ഞാൻ സാമുവൽ അബോട്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാലത്ത് സാമുവൽ അബോട്ട് എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും അതിൽ എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം എനിക്കതിലുള്ള ഡയറക്റ്റ് ലിങ്ക് ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ആദം വീട്ടിനകത്തോട്ട് കയറിപ്പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിട്ട് ആദം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ രാജ്യം വിടുകയാണ്, ഉടനെ തന്നെ ഞങ്ങൾ ഈ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തിലോട്ട് പോയി താമസം ആരംഭിക്കുകയെന്ന്. അടുത്ത ദിവസം രാവിലെ തൻ്റെ വീട്ടിനടുത്തുള്ളൊരു പാർക്കിൽ കുട്ടികൾ കളിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദം. അപ്പോൾ ആദത്തിൻ്റെ അടുത്തോട്ട് ഷെർലക് ഹോംസ് നടന്നു വരികയാണ്. നടന്നു വരുന്ന ഷെർലക് ഹോംസ് ആദം കെമ്പറിൻ്റെ അടുത്ത് ഇരിക്കുന്നു. അടുത്തിരുന്ന ഷെർലക് ഹോംസ് പറയുന്നു, നിങ്ങൾ തട്ടിക്കൊണ്ടുപോയി കൊന്ന അഞ്ചാമത്തെ വിക്ടിമായ കുട്ടിയുടെ നഖത്തിനുള്ളിൽ നിന്നും എനിക്ക് ആദം നിൻ്റെ ഡി എൻ എ സാമ്പിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദം കെമ്പർ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഷെർലക് ഹോംസ് നിങ്ങൾ മറന്നു പോകുന്നു, എനിക്കൊരു ഇമ്മ്യൂണിറ്റി ഡീലുണ്ട്. ആ ഇമ്മ്യൂണിറ്റി ഡീല് പ്രകാരം സാമുവൽ അബോട്ടിൻ്റെ കൂടെ ഞാൻ ഉള്ളിടത്തോളം കാലം സാമുവൽ അബോട്ട് ചെയ്ത ഒരു കുറ്റത്തിനും എന്നെ നിങ്ങൾക്ക് പ്രതിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഷെർലക് ഹോംസ് പറയുന്നു, ഈ തട്ടിക്കൊണ്ടുപോയൽ നടന്ന സമയത്ത് 15 ദിവസത്തോളം എഴുന്നേക്കാൻ പോലും പറ്റാതെ സാമുവൽ അബോട്ട് ആശുപത്രിയിലായിരുന്നു. കാരണം അയാൾക്ക് നട്ടലിനുള്ള ഓപ്പറേഷനായിരുന്നു. അതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത സാമുവൽ അബോട്ടിന് ഇത് ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ നീ സാമുവൽ അബോട്ടിൻ്റെ കൂടെ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് മാത്രമേ നിന്നെ ശിക്ഷിക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ. നീ തന്നെ ചെയ്ത കുറ്റകൃത്യത്തിന് നിന്നെ ഞങ്ങൾക്ക് ശിക്ഷിക്കാം. ഇത് പറഞ്ഞു കഴിയുന്നതും പോലീസ് വണ്ടികൾ അവിടെ വരുന്നു. പോലീസ് ആദം കെമ്പറിനെ അറസ്റ്റ് ചെയ്യുന്നു. ഷെർലക് ഹോംസ് ബലൂൺ മാനെ കണ്ടുപിടിച്ച ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം കാണാൻ സാധിക്കും. അതുപോലെ ഷെർലക് ഹോംസിൻ്റെ ഒരു സീരീസ് തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നേ ഷെർലക് ഹോംസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് വളരാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.